കാതെ ഞാൻ സ്നേഹിച്ചു പോയി അളവുകളില്ലാതെ ഞാൻ ലയിച്ചു പോയി. യെസ് ഡാഡി, അതിരുകളില്ലാതെ അങ്ങ് സ്നേഹിക്കുവാൻ, അങ്ങ് ലയിച്ചു ചേരുവാൻ അങ്ങ് അടിയന് അടിയങ്ങളൊക്കെ തന്ന കൃപയ്ക്കായി നന്ദി. ഓർഡർസ് പപ്പ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ചിന്തകൾ എന്റെ ഹൃദയത്തിൽ അങ്ങ് അച്ചുകുത്തിയാണ്. ഞങ്ങൾക്ക് ജീവിക്കേണ്ട അപ്പ, അങ്ങ് ഞങ്ങളെ ജീവിപ്പാൻ ഇതാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അങ്ങ് പണിതെടുത്താണ് അങ്ങയുടെ ചിന്തകൾ ഞങ്ങളെ വാഴുവാനാണ്. ആ വാഴ്ച ജീവനിലുള്ള വാഴ്ച, താങ്കളുടെ ഓമന കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ വിവിധ ഹൃദയങ്ങളെ തുറന്നു കൊടുത്തു അങ്ങ് ഞങ്ങളെ ജീവിച്ചു. ഓർമ്മയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഹോളി ഗോഡ്സ് യുവർ കെയർ ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്ന ചിന്തയുമായിട്ടല്ല, എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെ, എന്നാൽ അതുമായിട്ടല്ല മുമ്പിൽ നിൽക്കുന്നത്. ഇതുവരെ നാം പഠിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക വിഷയം, ഞാൻ ഇതുവരെ ഈ ലോകത്ത് കേട്ടിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് കർത്താവ് നമുക്ക് നൽകിയത്. എന്നാൽ ബൈബിളിലുള്ള സബ്ജക്ട് തന്നെ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. അത് നൂറുമേനി വിളവ് ഫലം കൊയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കി നാം അതിൽ ജീവിച്ചാൽ നമുക്ക് നല്ലത്. അതായത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് ടു വരെയും പി ജിക്ക് ഒക്കെ ഇല്ലാത്ത സബ്ജക്ട് സ്പെഷ്യലായിട്ട് ഐ എ എസ് പഠിക്കുന്നവര് പഠിക്കുന്നുണ്ട്. കാരണം ഒരു അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്ക് കയറാനായിട്ട് പഠിക്കുക. അപ്പോ 30 മേനിയും 60 മേനിയും ഒന്നുമല്ല, അതിലുപരി അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ കാര്യക്ഷമതയോടെ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൽ. അപ്പോ അതിനെല്ലാം ഈ ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷൻ ആ സന്ദേശം നിങ്ങളെ സഹായിക്കും. എന്നാൽ ഈ ലോകത്തിന്റെ തലത്തിലുള്ള ഒരു ചെറിയ ലെവലിലുള്ള ബൈബ്ലിക്കൽ അല്ലെങ്കിൽ നോളജ്, വചനത്തിലുള്ള നോളജ് ആണെങ്കിൽ നമുക്ക് അതിൽ പലതിലും ഇടച്ച വരും, നമുക്ക് പലതും മനസ്സിലായാൽ അവർക്ക് അതനുസരിച്ച് ജീവിത ക്രമപ്പെടുത്താം, കൂടുതൽ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് അറിയാം. അപ്പോ ആ സന്ദേശം ഓൾറെഡി ഇതാ നമ്മളെ വിട്ടുപോയി. ഓരോ സീസണിലും ഓരോ ഭക്ഷണമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സന്ദേശമാണ്, പക്ഷെ നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വേറൊരു ആംഗിളിലായിരിക്കും കേൾക്കുന്നത്. വേറൊന്നുമല്ല, ബാപ്റ്റിസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓ, ഞങ്ങൾ എത്ര ബാപ്റ്റിസ്റ്റിന്റെ പ്രസംഗം കേട്ടിട്ടുള്ളതാണെന്ന് അറിയാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഒരു പക്ഷെ നിങ്ങൾ കേട്ടതിലൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കാം ഇത് കടന്നു വരാൻ പോകും. കാരണം നാളെ ദൈവം അനുവദിക്കുന്ന രാവിലെ ചില കുഞ്ഞുങ്ങൾ സ്നാന ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ഈ സ്നാന ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുവാൻ ഈ സന്ദേശം കാരണമായി തീരാം. ദൈവം അങ്ങനെ ചെയ്യട്ടെ. അപ്പോ ആദ്യമായിട്ട് നാം ഇതുമായുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്, എന്താണ് സ്നാനം, എന്താണ് ഇതിന്റെ പ്രാധാന്യം, ഇതാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഓ എനിക്കറിയാം, മതത്തിൽ ചേർക്കണല്ലേ, മതത്തിൽ ചേർക്കണേ. നമ്മള് ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുടുങ്ങിക്കിടക്കും. ആക്ച്വലി സ്നാനം എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഡിക്ലറേഷൻ ആണ്, ഒരു സെലിബ്രേഷൻ ആണ് അവരുടെ ജീവിതത്തിൽ. പച്ച നമ്മൾ ഈ നാടൻ ഭാഷ പറഞ്ഞ എന്തെങ്കിലും നന്മ കിട്ടി കഴിയുമ്പോ ആള് പറഞ്ഞിട്ടില്ലേ, നന്മ, അതായത് നിങ്ങൾക്ക് ഒരു ജോലി ശരിയായി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാറ് വാങ്ങിച്ചു, ചെലവുണ്ട് കേട്ടോ, ചെലവുണ്ട് ചെലവുണ്ട് ഇല്ലേ പറയാറില്ലേ. അതായത് ഒരു ആഘോഷം ഉണ്ടെന്ന് ഇതുമായിട്ട് ബന്ധത്തിലെ. ഇതേപോലെ മാനവ കുലത്തിന് അവന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സമ്മാനം, ഗിഫ്റ്റ് അവന്റെ സ്വർഗീയ പിതാവിൽ നിന്ന് അവന് ലഭിച്ചതിന്റെ പബ്ലിക് ഡിക്ലറേഷനാണ്, സെലിബ്രേഷനാണ് സ്നാനം. നമ്മൾ കൊണ്ടുപോയി മതത്തിൽ ഒതുക്കി. ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മ അവന്റെ സ്വർഗീയ പിതാവ് കൊടുത്തത്, അത് സ്വീകരിച്ചതിന്റെ പബ്ലിക് ഡിക്ലറേഷനാണ്, സെലിബ്രേഷനാണ് സ്നാനം. ഇത് മതത്തിൽ ചേരുന്ന പരിപാടി അല്ല. ഇത് മരണമുള്ള ജീവിതത്തിൽ നിന്ന് അവന്റെ അപ്പൻ, അവളുടെ അപ്പൻ, സ്വർഗീയ പിതാവ് അവനെ മരണമില്ലാത്ത പുതിയ ജീവിതത്തിലേക്ക് കയറ്റിയതിന്റെ, മനുഷ്യപുത്രൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ദൈവപുത്രൻ എന്ന സ്ഥാനത്തേക്ക് കയറ്റിയതിന്റെ, മരണത്താൽ പരാജയപ്പെട്ടു പോകുന്ന അവനെ മരണത്തെ ജയിക്കുന്നവനാക്കി മാറ്റിയതിന്റെ, മനുഷ്യപുത്രനെ ദൈവപുത്രനാക്കിയും മാറ്റുവാനുള്ള അധികാരം കൊടുത്തതിന്റെ പബ്ലിക് ഡിക്ലറേഷനും സെലിബ്രേഷനുമാണ് സ്നാനം. ഇതിലേക്ക് വരാതെ ഞാനൊരു മതത്തിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ലിമിറ്റഡ് ഐഡിയ, അത് നമ്മളെ ഒരു മതക്കാരനാക്കി ലിമിറ്റ് ചെയ്തു. അതുപോലെ സ്നാനപ്പെട്ടാൽ എല്ലാം തീർന്നു എന്നാക്കിയും വെച്ചു. അങ്ങനെയല്ല ഇത്. ഇത് ദൈവം മനുഷ്യനിൽ വെച്ച ഒരു പ്രൊജക്റ്റിലേക്ക് അവനെ പ്രവേശിപ്പിച്ച ആ പദ്ധതിയുടെ ഡിക്ലറേഷനാണ്. ഇനി മുതൽ അവൻ നടക്കേണ്ടത് മരണത്തിലല്ല, ജീവനിൽ വേണം നടക്കാൻ. ഇതുവല്ലോ മനസ്സിലായിട്ടാണോ ഇന്ന് ആളില് സ്നാനപ്പെടുന്നേ? മമ്മി പറഞ്ഞു സ്നാനപ്പെടാനായിട്ട്. അവൻ, ഞാൻ സ്നാനപ്പെടുക. ഞങ്ങളുടെ ചർച്ചയിൽ എല്ലാവരും സ്നാനപ്പെട്ടു, ഞാനും സ്നാനം. അപ്പൊ ആസ്റ്റർ കുറെ നാളായി എന്റെ പുറകെ കൂടുന്നു സ്നാനപ്പെടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുക. വേറെ പാസ്റ്റർ പറഞ്ഞു എനിക്ക് സ്നാനപ്പെട്ടാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുകയാ. ബലഹീനമായ കൺസ്ട്രക്ഷൻസ്. എന്താണ് സ്നാനം? സ്നാനത്തിൽ എന്താണ് നടക്കുന്നത്? സ്നാനം നമ്മളെ സംബന്ധിച്ച് നമ്മളോട് ആരാണ് കൽപ്പിച്ചത്? സ്നാനത്തിന്റെ റിസൾട്ട് ആയിട്ട് തുടർന്ന് നമ്മൾ എങ്ങനെ നടക്കണം, ഈ വക കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിക്കുന്നത്. ഒന്ന്, ഈ സ്നാനം എന്ന് പറയുന്നത് ഈ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയുടെ അഭിപ്രായമാണ്, നമ്മളോടുള്ള കൽപ്പനയാണ്. നമ്മൾ ഓരോരുത്തരും അദ്ദേഹം പറഞ്ഞ ചിന്ത മനസ്സിലാക്കി സ്നാനപ്പെടണമെന്നുള്ളത്. മറ്റേതിൽ പറഞ്ഞാൽ ഈ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ സ്നാനം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വെറും ഒരു അഭിപ്രായമല്ല. ഇനി ആരാ യേശു എന്നറിയണ്ടേ? രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോ കാണാൻ പറ്റും. യഹോവ തന്റെ അഭിഷിക്തനെ സിയോനിൽ വായിച്ചിരിക്കുന്നു, മിശിഹായെ സർവപ്രപഞ്ചത്തിന്റെ രാജാവായി ക്രിസ്തുയേശുവിനെ വായിച്ചിരിക്കുന്നു. ആ രാജാവിന്റെ കൽപ്പനയാണ് നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ആ രാജാവിന്റെ കൽപ്പനയാണ് സ്നാനം. അപ്പൊ എന്താണ് സ്നാനം? മത്തായിയുടെ സുവിശേഷം 28:18 വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശബ്ദം ഉയർത്തി ആ വാക്യം നമുക്ക് വായിക്കും.
യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു.
ഇതാ ഈ വാക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നു ആരാണ് സ്നാനം കൽപ്പിച്ചത് അല്ലെങ്കിൽ എന്താണ് സ്നാനം. യേശുക്രിസ്തു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ, അപ്പൊ ആരാണ് അധികാരി? ഇപ്പോ ഞാനാണ് അധികാരി. ഈ അധികാരം എനിക്ക് ആരാ തന്നെ? പിതാവായ ദൈവം തന്നത് അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഈ അധികാരം എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ഇതൊരു കൽപ്പനയാണ്. യേശുവിന്റെ ഒരു അഭിപ്രായമല്ല, കൽപ്പനയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഫോളോവേഴ്സ് ആക്കിക്കൊള്ളുവിൻ. ഒരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞ അർത്ഥം നിർത്താൻ വേണ്ടിയല്ല, ഫോളോവേഴ്സ് ആക്കിക്കൊള്ളുവിൻ, ഡിസൈപ്പിൾ ആക്കിക്കൊള്ളുവിൻ. അപ്പോ സ്നാനം യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. സ്നാനം രാജാവിന്റെ കൽപ്പനയാണ്. സ്നാനം കൽപ്പന, രാജാവിന്റെ കൽപ്പന നിരസിച്ചാൽ എന്ത് സംഭവിക്കും? രാജ്യത്തിന് പുറത്താകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ. രാജാവിന്റെ കൽപ്പനയാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതൊരു മതത്തിൽ ചേരുന്ന പരിപാടിയല്ല. അപ്പൊ ഇതിന് പ്രാധാന്യമുണ്ട്. ഇനി മറ്റൊരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. മാർക്കോസ് സുവിശേഷം 16:15-16 മാർക്കോസ് സുവിശേഷം 16:15-16
പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും.
ശ്രദ്ധിച്ചാട്ടെ, മാർക്കോസ് സുവിശേഷം ഇത് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. സുവിശേഷം പ്രസംഗിപ്പിൻ, അതായത് യേശു പ്രസംഗിച്ച സുവിശേഷം നിങ്ങൾ പോയി പ്രസംഗിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശുവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു? അപ്പൊ എന്തിനാ വിശ്വസിക്കേണ്ടേ? നിങ്ങൾ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞ സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. യേശുവിനെ പ്രസംഗിക്കണം. അതിൽ ജനം ആദ്യം വിശ്വസിക്കണം. വിശ്വസിച്ചവരാണ് ഉടർന്ന് സ്നാനം ഏൽക്കേണ്ടത്. അല്ലാതെ സ്നാനമേറ്റു എന്താണ് ഈ വിശ്വാസം എന്ന് അറിയത്തില്ല. എന്തിലാണ് വിശ്വസിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഈ സ്നാനമേറ്റപ്പോൾ എന്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർ സ്നാനപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിശ്വാസം മുൻപേ പോണം. അതിന്റെ പുറകെയാണ് സ്നാനം വരേണ്ടത്. അതിന്റെ സ്നാനപ്പെട്ടോ? ആ സ്നാനപ്പെട്ടു. എന്തിനാ നീ സ്നാനപ്പെട്ടെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. പപ്പ പറഞ്ഞു, മമ്മി പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, എല്ലാരും സ്നാനപ്പെടുന്നു, നീ സ്നാനപ്പെടണം. ഇപ്പൊ 17 വയസ്സായില്ലേ? ആ, ഇനി സ്നാനപ്പെടണം കേട്ടോ. ഇതല്ല സ്നാനത്തിന്റെ കാര്യം. വിശ്വസിക്കണം ആദ്യം. വിശ്വസിക്കണം. വിശ്വസിച്ചതിന്റെ പുറകെയാണ് സ്നാനം വരേണ്ടത്. കാരണം അതിന് പ്രാധാന്യമുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ വചനത്തിലെ ശ്രേഷ്ഠമേറിയ ആ കാര്യങ്ങള് നമ്മൾക്കത് എന്താണെന്ന് അറിവില്ലാത്തത് കൊണ്ട് നമ്മളതൊരു മതപരമായ കർമ്മമായ ഒരു റിച്വലായി നമ്മൾ എടുത്തു. യഥാർത്ഥത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുക, അതിനുശേഷം സ്നാനപ്പെടുക. എന്താ വിശ്വസിക്കേണ്ടേ? കർത്താവ് പറഞ്ഞു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷത്തിന് രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന്, യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. രണ്ട്, ആ സുവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ദൈവം കർത്താവ് യേശുവിലൂടെ കാൽവരി ക്രൂശിൽ ഒരുക്കിയ വഴി, ഏക വഴി. ഈ രണ്ട് ഭാഗം ജനത്തോട് പറയുമ്പോ കേട്ട ജനം അതിൽ വിശ്വസിക്കുന്നു. ആദ്യത്തെ ഭാഗം പറയുമ്പോൾ യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം പറയുമ്പോൾ ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്നും പക്ഷേ അതിലേക്ക് താൻ എത്തിച്ചേരാൻ കഴിയാത്ത രീതിയിൽ വന്നുപോയ വിഷയങ്ങൾ എന്താണെന്നും ഞാൻ ഇന്ന് മരണത്തിന്റെ കീഴിലാണെന്നും ഞാനൊരു എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും പൈലറ്റ് ആയാലും ബില്യണയറും ട്രില്യണയറും ആയാലും ഞാൻ മരണത്തിന്റെ കീഴിലാണ് എന്ന് മരണം എന്റെ കോങ്ങയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് എന്തൊക്കെ എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നും ഞാൻ മറ്റൊരു അലക്സാണ്ടർ ആയി തീർന്നാലും ഒന്നുമില്ലാതെ ഞാൻ ഇവിടുന്ന് പോകുമെന്നും ഉള്ള സത്യം ഈ മനുഷ്യനെ മതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, സംഘടനയിൽ കുടുങ്ങിക്കിടക്കുന്ന, അജ്ഞതയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യനെ അറിയിക്കുക. പകരം നിന്റെ അപ്പൻ, നിന്റെ സ്വർഗീയ പിതാവ്, നിന്റെ സൃഷ്ടാവ്, നിനക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ഒരുക്കി വെച്ച നിന്റെ ദൈവം, നിന്നെ ഈ ഭൂമിയിലാക്കിയ നിന്റെ ദൈവം, ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ മകനായി നിത്യം ദൈവത്തോടുകൂടെ വസിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ രാജാവായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന സത്യം അവനെ അറിയിച്ച് അതിലേക്ക് മരണത്തെ ജയിച്ച് ഇവനെ അതിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. ചെറിയാട്ടുകൂടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ ദൈവം നിന്റെ അപ്പൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കണം. നിന്നെ ഉണ്ടാക്കിയത് 1:26 പ്രകാരം ഭൂമിയെ വാഴാനാണ്. നമുക്ക് ദൈവം ഇങ്ങനെ പറയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അവർ എന്ത് ചെയ്യണം? എന്നെ പാട്ടുപാടി സ്തുതിക്കട്ടെ എന്നല്ല പറഞ്ഞത്, അവർ ഭൂമിയെ വാഴട്ടെ. ഭൂമിയെ വാഴാൻ ഉണ്ടാക്കിയ മനുഷ്യനെ ഇന്ന് മരണം വാഴുകയാണ്. ഇന്ന് നിങ്ങൾ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പറമ്പിൽ കിളക്കിയായിരിക്കുക, നിങ്ങളൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളോട് പറയും, ഇനി നിങ്ങളെ വേണ്ട, നിങ്ങളെ കൊല്ലത്തില്ല, നിങ്ങളുടെ കണ്ണ് വിശദമായിട്ട് കാണുന്നില്ല, നിങ്ങൾക്ക് ഇതാ മുട്ടുമടക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭാരമെടുക്കാൻ പറ്റുന്നില്ല, കാരണം മരണം നിങ്ങളെ കീഴടക്കിയാണ്. ഇതാ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം, പെൻഷൻ പറ്റി പോകാം, പൊക്കോളൂ. കുറച്ച് നാള് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും പോകാം. മരണം പൂർണ്ണമായ വ്യക്തിയെ കീഴടക്കും, എല്ലാ മനുഷ്യരെയും കീഴടക്കും. അപ്പൊ ദൈവം ഭൂമിയെ വാഴുവാൻ ഉണ്ടാക്കിയ മനുഷ്യരെ ഇപ്പോൾ മരണം വാഴുകയാണ്. എന്നാൽ ഇതിന്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം മയച്ചിട്ട് തന്റെ പുത്രനായ ക്രിസ്തു ഇവിടെ വന്ന് വിളിച്ചു പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെടും, മാനസാന്തരപ്പെട്ട കിങ്ഡം ഭൂമിയുടെ ഭരണം നിനക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചു. അപ്പൊ എന്റെ ജീവിതത്തിലെ മരണമോ? മരണം നിന്റെ അപ്പനെടുത്ത് മാറ്റിക്കളയും, മരണം നിന്റെ അപ്പനെടുത്ത് മാറ്റിക്കളയും. അതിനുള്ള പദ്ധതിയുമായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം. ഇനി മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയാം ദൈവത്തിനുള്ളത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതെങ്ങനെയാണ് ദൈവം ചെയ്തത്? ക്രിസ്തുയേശുവിലൂടെയാണ് ചെയ്തത്. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ പാർട്ട്, ഈ സുവിശേഷം നാം അനുഭവിക്കുവാൻ, മാനവരാശി അനുഭവിക്കുവാൻ കഴിയത്തില്ല. കാരണം അവർ മരണത്തിന്റെ കീഴിലെ മരണം അവരെ പിടിക്കുകയാണ്. സകല മനുഷ്യരെയും, ആ വ്യക്തി ഏത് ജാതിയാകട്ടെ മതമാകട്ടെ, മരണം പ്രിയ കുഞ്ഞേ നിന്നെ പിടിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസമേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റൂ, അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ കണ്ണു മങ്ങിപ്പോ, എന്റെ മുടികൾ കറുത്ത മുടികൾ വെളുക്കും, എനിക്ക് വഴയതുപോലെ നടക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ മരണം നിന്നെ പിടിച്ചു കൊണ്ടുപോകും. എന്നാൽ ഇതിനെ മാറ്റി, ഈ മരണത്തെ നീക്കി ദൈവം ഒരുക്കിയ സുവിശേഷത്തിലേക്ക് ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി ദൈവത്തിന്റെ മക്കളായി ഭൂമിയുടെ രാജാക്കന്മാരായി തീരുന്ന ആ ദൈവത്തോടുകൂടെ സന്തോഷത്തിൽ വസിക്കുന്ന സമാധാനത്തിൽ വസിക്കുന്ന ആ സുവിശേഷ സംഗമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വഴിയില്ല. തുടർന്ന് കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി ഇതാ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിതാവിന്റെ കൽപ്പന പ്രകാരം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശു പറഞ്ഞു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റി തരണമേ. എന്നാലും പിതാവിന്റെ ഇഷ്ടം അതായിരുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന്റെ പ്രാണൻ അകൃത്യാഗമായി തീർന്നിടാൻ സന്തതിയെ കാണണം. മനുഷ്യപുത്രന്മാരായ നമ്മൾ, മരണമുള്ള നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഈ പറയുന്നവല്ലോകത്തേക്ക് കീറുന്നുണ്ടോ? അതോ ഒരു മൂടൽ മഞ്ഞു പോലെ കാര്യങ്ങളിങ്ങനെ നിൽക്കുവാണോ? ദൈവം നിങ്ങളെ ഹൃദയങ്ങളെ തുറക്കട്ടെ. മനുഷ്യപുത്രനായി മരണമുള്ളവനായി മാറിയിരിക്കുന്ന ഈ മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റണം. ഒരു ഗവൺമെന്റും ചെയ്യത്തില്ല, ഒരു മൈക്രോസോഫ്റ്റും ചെയ്യത്തില്ല, ഒരു ഗൂഗിളും ചെയ്യത്തില്ല, പറ്റില്ല അവർക്ക്. അവര് പഠിപ്പിച്ച നാൻഡ് ഗേറ്റും നോർ ഗേറ്റും എക്സ് നോർ ഗേറ്റ് ഒന്ന് ഒന്ന് ഒന്നിനും അവരുടെ ഒരു മൈക്രോ പ്രോസസറിനും പറ്റാത്ത മഹത്വമേറിയ പദ്ധതിയുമായി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ദേഹത്തിന്റെ തിരശീലയിലൂടെ ജീവനുള്ള പുതിയ വഴി തുറന്നു. പുതിയ വഴി, ഒരു പ്രൊജക്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. അതോടുകൂടി ഒരു പ്രൊജക്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. മരണമുള്ള ജീവിതത്തിൽ നിന്ന് മരണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള ഒരു പ്രൊജക്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് സ്പീഷ്യസ് ചേഞ്ചിലൂടെ, ഒരു മതമാറ്റത്തിലൂടെ അല്ല, സ്പീഷ്യസ് ചേഞ്ചിലൂടെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദൈവപുത്രന്മാരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര ആരംഭിക്കുകയാണ്. മരണമുള്ള ജീവിതത്തിൽ നിന്ന് മരണമില്ലാത്ത ഓരോ നിമിഷവും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഹലോ, ഉറങ്ങുവാണോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹൃദയം തുറന്നു തരണമേ. ഒരേ മോളെ, ഒരു പുതിയ പ്രോജക്ട് നിന്റെ ജീവിതത്തിൽ തുടങ്ങുകയാണ് സ്നാനത്തിലൂടെ. ഹല്ലേലൂയ, പുതിയ പ്രോജക്ട്. അല്ലാണ്ട് ഏതോ ഒരു ചർച്ചിൽ ചേർന്നതല്ല, ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ ചേർന്നതല്ല, ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ചേർന്നതല്ല, അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല. ഒരു പുതിയ പ്രൊജക്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ അപ്പൻ, ഇതാ സ്നേഹിതി അപ്പൻ നിനക്ക് വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. മരണത്തെ ജയിക്കുന്ന പ്രൊജക്ട്, ദൈവപുത്രന്മാരുടെ പ്രൊജക്ട്. നിങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ കേട്ടത്? ഞാനും ഇങ്ങനെയൊന്നും അല്ലല്ലോ. റോമലേഖനം 6-ാം അധ്യായം. ഈ സ്നാനത്തിന്റെ റിസൾട്ട് പ്രിയകുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അവനവനെ തന്നെ ശോധന ചെയ്യും. സ്നാനത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കിതിലൂടെ മനസ്സിലാവും. എന്റെ 6-ാം അധ്യായം 4-ാം വാക്യം, 4-5 വായിച്ച്.
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ
ശ്രദ്ധിച്ചോ, സ്നാനം കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ട് വന്നോട്ടോ, റിസൾട്ട് ശ്രദ്ധിച്ചോ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. യു ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ ഈ സ്നാനമൊക്കെ പെട്ടതിന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം എന്താ? ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. എന്റെ സഹോദര, എന്റെ സഹോദരി, ഇതുവരെ നടക്കാൻ പറ്റിയിട്ടുണ്ടോ? ജീവന്റെ പുതുക്കം നടക്കാൻ പറ്റിയിട്ടുണ്ടോ? അതൊന്ന് ബ്രദർ ഈ പറഞ്ഞേക്കനെ, എന്ത് ഈ ജീവന്റെ പുതുക്കം എന്ന് വെച്ചാ? അപ്പൊ ഇത് അറിയാൻ പാടില്ലാത്തതിന് എങ്ങനെയാ അതിൽ പ്രവർത്തിക്കും? അപ്പൊ ഇത്രയും ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ മരണത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാവും. മരണത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചോട്ടെ കുഞ്ഞ, നീ ആരായാലും നീ മരണത്തിന്റെ പുതുക്കത്തിൽ നടക്കുന്നവനാ. മരണത്തിന്റെ പുതുക്കത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഫോട്ടോസ് സംഘടിപ്പിക്കുക. ബുദ്ധിമുട്ടുണ്ടാവോ? പലർക്കും തങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഭയങ്കര താല്പര്യമാണ്. അത് കൊള്ളാവുന്നുണ്ടെങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ അവർക്ക് പോസ്റ്റും ചെയ്യാം, മറ്റുള്ളവരോട് കണ്ടോട്ടെ. ഇപ്പൊ നമ്മൾ മരണത്തിന്റെ ജീവന്റെ പുതുക്കം പഠിക്കാം, മരണത്തിന്റെ പുതുക്കം പഠിക്കാൻ മനസ്സിലാക്കാൻ പോവാ. നിങ്ങളുടെ ഫോട്ടോസ് കുറച്ച് സംഘടിപ്പിക്കുക, ചെറുപ്പം മുതലേ ഉള്ളത്. എന്നിട്ട് 5 വയസ്സിലുള്ളത്, 10 വയസ്സിലുള്ളത്, ഇതാ അങ്ങനെ 15, 30, 40, 45 അങ്ങോട്ട് അങ്ങനെ പോവാണല്ലോ. ഇതാ കുര്യൻപത് എന്റെ മുമ്പിൽ കാണാം. ഇതാ സംഘടിപ്പിക്കുക. ഇപ്പോ എനിക്കതിപ്പോ ഗവൺമെന്റ് പറഞ്ഞു, ഇനി നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, പൊക്കെ വീട്ടിൽ പോയി കുത്തിയിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഇതെങ്ങനെ എടുക്കുക? ഇനി നോക്കിക്കോട്ടോ, ഈ അവസ്ഥ നോക്കിക്കോ. ഒരു 30-35 വയസ്സ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മുഴുവൻ എന്താണെന്നറിയാമോ? തളന്ന് പോരുക. പിന്നെ ആ ഗ്ലോറിയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഫോട്ടോയിൽ ഇതാ നേരത്തെ ഉള്ളതുപോലെയല്ല ഇനി കണ്ണ് കാണുന്നത്, കണ്ണട വെച്ച് വേണം. തല വെളുത്ത കറുത്ത മുടികള് ഇതാ വെളുത്തോണ്ടിരിക്കുക. ഇനിയിപ്പോ വിളിക്കാൻ തലൊരു മുടിയിപ്പില്ല, അതും പോയി. പല്ല് നേരത്തെ ഉണ്ടായ പലരും കാണാനില്ല. ശരീരത്തിൽ ഇങ്ങനെ റിങ്കിൾസുകള്, ആ നല്ല തൊലിയായിരുന്നു ചെറുപ്പത്തില്, അതൊക്കെ മരണം പിടിച്ച് ആ തൊലിയൊക്കെ ചുളിഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ സംഭവം. ഓരോ ദിവസവും കഴിയുമ്പോ മരണത്തിന്റെ പുതുക്കത്തിൽ നമ്മൾ നടന്നാലും നടന്നില്ലെങ്കിലും മരണം നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇഷ്ടപ്രകാരം മരണത്തിന്റെ പുതുക്കത്തിൽ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സ്വഭാവത്തിലും അങ്ങനെ തന്നെ. പ്രായമായവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര കടുംപിടുത്തമായിരിക്കും. അപ്പൊ ആള് പറയാറില്ലേ, അത് ഞാനോട് പറയണ്ട, വിട്ടേര്, അയാളെ മാറ്റാൻ പറ്റില്ല. നമ്മൾ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും, അയാളെ മാറ്റാൻ പറ്റില്ല. കാരണം വളരും തോറും ആ ജഡത്തിന്റെ മരണത്തിന്റെ പിടുത്തം കൂടിക്കൊണ്ടേയിരിക്കും അകത്തും. അപ്പൊ ഓരോ നിമിഷവും കഴിയും തോറും മരണത്താ നമ്മൾ പുതുക്കം വന്നുകൊണ്ടിരിക്കുക. അതായത് മരണം നമ്മളെ കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സംഭവം മനസ്സിലായോ? അവനവന്റെ ചീർ തന്നെ ശ്രദ്ധിച്ചേ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജീവന്റെ പുതുക്കം നടക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജീവന്റെ പുതുക്കം നടക്കുന്നത്. മരണത്തിന്റെ പ്രൊജക്റ്റിനെ തല്ലി തകർത്ത് കളയുന്ന ദൈവത്തിന്റെ പ്രൊജക്ട്. ഇത് നിങ്ങൾ ഒരു പ്രസംഗ സബ്ജക്റ്റോ പഠന സബ്ജക്റ്റോ മാത്രമേ അവസാനിപ്പിക്കാതെ ജീവിതത്തിൽ എന്റെ ഉൾത്തലങ്ങളിൽ നടക്കേണ്ട കൺസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, അങ്ങനെ സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു? നാം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഇവിടെ മരണം നമ്മുടെ ശരീരത്തെ കീഴടക്കുമെങ്കിലും നമ്മുടെ സോളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന മരണത്തെ റിവേഴ്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ മരണത്തെ റിവേഴ്സ് ചെയ്യുന്നു. അതിനുള്ള പ്രൊജക്ട് പ്രിയ മകനെ പ്രിയ മകളെ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പബ്ലിക് ഡിക്ലറേഷൻ ആണ് ഈ സ്നാനത്തിലൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ല എങ്കിൽ ഇത് മനസ്സിലാക്കി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എങ്ങോട്ടൊക്കെ യാത്ര, ഇനി ഞാൻ എന്റെ ജീവിതത്തിലെ യാത്ര എന്ന് പറയുന്നത് ഇനി താഴേക്കല്ല ഉയരത്തിലേക്കാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് 40,000 രൂപ ഒരു മാസം സാലറി ഉണ്ട്. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ സാലറിയിലെ, നിങ്ങൾ ആയിരിക്കുന്ന കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ് ചിന്തിച്ചു, 100 രൂപ വെച്ച് കുറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും 100 രൂപ വെച്ച് കുറഞ്ഞോണ്ടിരിക്കുമ്പോ 30 ദിവസം കൊണ്ട് എത്ര രൂപ കുറയും? 3,000 രൂപ കുറയും. അടുത്ത മാസം ആകുമ്പോഴോ 6,000 രൂപ കുറഞ്ഞു. ശ്രദ്ധിച്ചേ, താഴേക്ക് പോകണുണ്ടോ? അങ്ങനെ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മുടെ സോളിനെയും ശരീരത്തെയും മരണം പിടിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും നിമിഷം കഴിയും തോറും നമ്മളെ മരണം പിടിച്ച് നമ്മുടെ ജീവനെ കുറച്ച് 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 മരണത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, മരണത്തിന്റെ പുതുക്കത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിന്റെ മർമ്മമാണ് ഈ കാണുന്നത്. അല്ലാണ്ട് ഒരു ജാതി സംഘടന ഉണ്ടാക്കിയതല്ല ഇത്. ഇതാണ് പിശാച് മനുഷ്യനെ കൊണ്ടുവന്ന് കുടുക്കിയ പ്രൊജക്ട്. ഇതാണ് റോമാഞ്ചിന്റെ 12 പറഞ്ഞ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രിയ മകനെയും മകളും, നീ ആരായാലും ഇരുവിന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്യുവാൻ, ഇതിനെ ജയിക്കുവാൻ ദൈവം തന്റെ ഓമന പുത്രനിലൂടെ ഒരുക്കിയ പ്രൊജക്റ്റാണ് നമ്മളെ ജീവനിൽ വളർത്തുക. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇതാ ഒരു കമ്പനിയിൽ, അത് വേറൊരു കമ്പനിയാണേ, വേറൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു മാസം ജോലി ചെയ്താൽ 1,000 രൂപ ശമ്പളം കിട്ടും. ഓ, ഞാൻ പോകുന്നില്ല ബ്രദറേ, ഞാൻ ഇവിടെ നടത്തിരുന്നു. ഇതിനേക്കാളൊക്കെ മെച്ചം വേറെ ഉണ്ട്. പക്ഷെ ആ കമ്പനി അടുത്തൊരു ഓഫർ ഇടുകയാണ്, ഓരോ ദിവസവും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് കമ്പനിയിൽ നിന്ന് നിനക്ക് ഇൻക്രിമെന്റ് ചോദിക്കാം. അത് ഓരോ ദിവസവും നിനക്ക് ഈ 1000 ആഡ് ചെയ്തോണ്ടിരിക്കും. ഒരു ദിവസം നീ ചോദിക്കുന്നത് ഒന്നും ചോദിച്ചില്ല, നീ എന്ത് ചെയ്യ, നിനക്കൊന്നും കിട്ടില്ല. രണ്ടാമത്തെ ദിവസം നീ ചോദിച്ചു എനിക്ക് 500 ഇൻക്രിമെന്റ് വേണം. അടുത്ത ദിവസം നിനക്ക് സാലറി അല്ലെങ്കിൽ ആ 1000 500 പിറ്റേ ദിവസം നീ ചോദിച്ചു എനിക്ക് 2000 വേണം. അപ്പൊ 1500 എന്നുള്ളത് ഇതാ ഇപ്പോ അതിനോടുകൂടെ 2000 കൂട്ടിയപ്പോ 3500. അടുത്ത ദിവസം നീ ചോദിച്ചു എനിക്ക് ഇതിന്റെ കൂടെ ഒരു 10,000 കൂട്ടി കിട്ടും. ഇതാ വീണ്ടും അടുത്ത ദിവസം അതിനോടുകൂടെ 10,000 കൂടിയപ്പോ ഇതാ 13,500 ആയി. ഇത് കൂടെ ഓരോ ദിവസവും ഇവിടെ ഇതാ എമൗണ്ട് കയറി 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 വരികയാണ്. ഇത് വേറൊരു പ്രോജക്റ്റാ. അപ്പോ ഒരേ സമയത്ത് ഈ വ്യക്തിക്ക് ഇതേപോലെ 2 കമ്പനിയിലും ജോലി ചെയ്യുവാനൊരു അവസരം കിട്ടിയെന്ന് ചിന്തിക്കുക. ഒരു കമ്പനിയിൽ ഇതാ സാലറി ഓരോ ദിവസവും കുറഞ്ഞോണ്ടേ ഇരിക്കുന്നു. വേറൊരു കമ്പനിയിൽ സാലറി ഇതാ ഓരോ നിമിഷവും താൻ ചോദിക്കുന്നതിനനുസരിച്ച് ഇതാ അവിടെ നിന്ന് ഒരു പാക്കേജ് തരും. ആ പാക്കേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്റെ സാലറി മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സൈഡിൽ കൂടെ ഇതാ ശമ്പളം കുറയുന്നു, വേറൊരു സൈഡിൽ കൂടെ ശമ്പളം വർദ്ധിക്കുന്നു. രണ്ട് പ്രൊജക്റ്റുകൾ പിടുത്തം കിട്ടിയ. ഒരെണ്ണം മരണത്തിൽ വളരുന്നു, താഴേക്ക് പോകുന്നു. മറ്റത് ജീവനെ വളരുന്നു, മുകളിലേക്ക് കയറുന്നു. ദൈവത്തിന്റെ പ്രൊജക്റ്റ് മക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ മരണം കീഴടക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ജീവനിൽ വളർത്തുവാൻ ദൈവം തന്റെ പുതിയ പ്രൊജക്റ്റ് ക്രിസ്തുയേശുവിൽ കാൽവരി ക്രൂശിൽ ചെയ്തു. അവിടെ നമ്മൾ പുതിയ സൃഷ്ടികളാണ്. ആദത്തിൽ നമ്മൾ ഓരോരുത്തരും പഴയ സൃഷ്ടികളാണ്. ആദത്തിൽ നമ്മളുടെ റിസൾട്ട് മരണമാണ്. ശരീരത്തിന്റെ മരണം മാത്രമല്ല, സോള് തീപ്പുകയിലേക്ക് തള്ളിയിടും. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള പ്രൊജക്റ്റ് മരണമല്ല, അത് ജീവനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദത്തിലുള്ള പ്രൊജക്റ്റ് മരണത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദത്തിൽ നമ്മൾ താഴേക്കാണ് വളരുന്നതെങ്കിൽ, മരണത്തിലേക്കാണ് വളരുന്നതെങ്കിൽ, ക്രിസ്തുവിൽ നമ്മൾ മുകളിലേക്കാണ്, ജീവനിലേക്കാണ് വളരുന്നത്. അപ്പൊ സ്നാനപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ റിസൾട്ട് എന്താണ്? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇതുവല്ലോ പിടുത്തം കിട്ടിയിട്ടുണ്ടോ ജീവിതത്തിൽ ഇതുവരെ? ഇതിലാണ് സ്നാനപ്പെട്ട് നമ്മൾ കയറി വരുന്നത്. എന്തിനു വേണ്ടി? ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഓരോ നിമിഷവും നമ്മുടെ അകത്ത് ജീവൻ വർദ്ധിക്കും. ആ ജീവൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് കർത്താവ് തന്റെ ദിവ്യ വചനങ്ങൾ നമുക്ക് തരുന്നത്. ഇതുവരെ നമ്മളോട് പറഞ്ഞത് നീ അന്നന്ന് വേണ്ടുന്ന ആഹാരം ചോദിക്കണം. അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിൽ എന്നാ ഉണ്ട്? കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. 500 മേടിക്കാം, 1000 മേടിക്കാം, 2000 മേടിക്കാം. നമ്മളുടെ ആഗ്രഹം പോലെ ഇരിക്കും. ചോദിപ്പീൻ, എന്നാ നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ചോദിച്ചിട്ട് കിട്ടിയവൻ ഉപയോഗിച്ചില്ല എങ്കിൽ ഉള്ളവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു മാറ്റും. അപ്പോ ഈ സ്നാനപ്പെട്ടിട്ടോ, ഞാൻ സ്നാനപ്പെട്ടിട്ടോ ആ സഭയോട് ചേർന്നു, അതിനോട് ചേർന്നു, അവിടെ അവസാനിക്കാൻ അല്ല വിളിച്ചേക്കണേ. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇനി ഓരോ നിമിഷവും മരണമല്ല, ജീവനിൽ നാം വർദ്ധിക്കണം. അങ്ങനെ അവസാനം വരുമ്പോൾ മരണമേ നിന്റെ ജയം എവിടെ? അപ്പൊ മനുഷ്യനെ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നു? മരണം ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരണമേ നിന്റെ ജയം എവിടെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. മരണത്തെ തോൽപ്പിക്കുന്നവരായി തീരും. അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇനിയും ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല എങ്കില് ഞാൻ നിങ്ങളോട് ജീവിതത്തിൽ കണ്ട ഒരു എക്സാമ്പിൾ പറയാം. ധ്യാന കേന്ദ്രത്തിൽ, എറണാകുളം പ്രാർത്ഥനാലയം എന്ന ധ്യാന കേന്ദ്രം നമുക്കറിയാമല്ലോ, അവിടെ ശുശ്രൂഷ കൊണ്ടിരുന്ന ബാബു തിരുവാണിയൂർ എന്ന് പറയുന്ന ഒരു ദേവദാസ് ഇപ്പോഴും ജീവനോടെയാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോകാനിടയായി. വീട്ടിൽ നിന്ന് പോകാനിടയായപ്പോ ഞാൻ കണ്ടൊരു കാര്യം, മൊത്തം പൊളിച്ചിട്ടിരിക്കുക, ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഭാഗമാണ്. അപ്പോ എന്തേ പൊളിച്ചിട്ടിരിക്കണേ എന്ന് നോക്കിയോ മനസ്സിലായത്, അവർ പുതിയ വീട് പണിയാൻ വേണ്ടി പഴയത് പൊളിച്ചതാ. ഒരു ചെറിയ ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ പൊളിച്ചു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ മരണമുള്ളതിനെ ഒഴിവാക്കി പുതിയതിനെ ദൈവം കൊണ്ടുവരികയാണ്. കുറച്ചാൾ കഴിഞ്ഞപ്പോ ആ വീട്ടിൽ ചെന്നപ്പോ ഇതാ അവരുടെ ആ പൊളിച്ച സ്ഥലത്ത് വേറൊരു പുതിയ ബിൽഡിംഗ് വന്നിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഇരുത്തി അന്ന് ചായയോ എന്തൊക്കെയോ തന്നു പുതിയ സ്ഥലത്ത്. ആദ്യം ചെന്നപ്പോ പഴയ സ്ഥലത്ത് ഇരിക്കാൻ പറ്റി, രണ്ടാമത് ചെന്നപ്പോ പുതിയ സ്ഥലത്തിരുന്നു. അപ്പൊ നോക്കിയപ്പോ ബാക്കിൽ വീണ്ടും പഴയത് തന്നെ. അപ്പോ പണി പൂർത്തിയായിട്ടില്ല, ഇനി ബാക്കിലെ പഴയത് പൊളിച്ച് അത് പുതിയതിലേക്ക് കൊണ്ടുവരണം. ആ പഴയ വീടിനെ വീണ്ടും ഇതാ പൊളിക്കാത്ത ഭാഗങ്ങളെ കൂടി പൊളിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെയും പുതിയതാക്കി പണിയണം. വീണ്ടും അടുത്ത ട്രിപ്പ് അവിടെ ചെന്നപ്പോ കണ്ടത് പഴയതിനെ അങ്ങ് പൊളിച്ചു, അതും കൂടി പുതിയതായി മാറി. നിങ്ങൾക്ക് ഹൃദയത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇത്? ആദ്യം പഴയത് മാത്രമായിരുന്നു, അത് ഇതാ പഴയ വീട് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, വീണ് അവർക്ക് അത് വേണ്ട. എന്നാൽ ആ സമയത്ത് അവർക്ക് അവിടെ ആ സ്ഥലത്ത് ഒരു പുതിയത് പണിയണം. പഴയതുള്ളപ്പോൾ തന്നെ പുതിയത് പണിയണം. മരണമുള്ളത് അവിടെ നിൽക്കുകയാണ്, ഈ മരണമുള്ളത് ഉള്ളപ്പോൾ തന്നെ ഇതാ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളപ്പോൾ തന്നെ അവിടെ പുതിയത് പണിയണം. അവരെന്ത് ചെയ്തു, അതിന്റെ ഒരു ഭാഗം ഉപേക്ഷിക്കാൻ തയ്യാറായി, അവിടെ പുതിയത് പണിതുകൊണ്ടിരിക്കുക. ആ പുതിയത് പണിത് കയറുന്നതിനനുസരിച്ച് അവർ പഴയതിനെ പൊളിച്ച് 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 ആ പഴയത് പുതിയതാക്കിക്കൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ എഞ്ചിനീയറോ ഡോക്ടറോ പൈലറ്റോ ഒരു സാധാരണ റിക്ഷ ഓടിക്കുന്ന വ്യക്തിയോ ഒരു കൂലിപ്പണിക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ പഴയത് മരണമുള്ളത്, അതിനാൽ നീ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രൊജക്റ്റിനെ പിശാച് നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേടിലൂടെ കൊണ്ടുവന്ന ഈ പ്രൊജക്റ്റിനെ ജയിപ്പാൻ ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ മറ്റൊരു പ്രൊജക്ട് ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. അത് ജീവന്റെ പുതുക്കത്തിൽ വളർന്ന് ഈ മരണത്തെ കീഴടക്കേണ്ടതാണ്. ആഴത്തിന് ഇതിലേക്ക് പോകാൻ വൃത്തിയില്ല. ഞാനൊരു വാക്യം വായിച്ച് ഈ ഭാഗത്ത് നിന്ന് വിടട്ടെ. സെക്കൻഡ് കൊരിന്ത്യൻസ് 5 അധ്യായം നാലാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, പഴയത് പുതിയതിനാൽ നീങ്ങിപ്പോണം. മരണമുള്ളത് ജീവനാൽ നീങ്ങിപ്പോണം. മരണത്തിന്റെ പ്രൊജക്ട് ജീവന്റെ പ്രൊജക്ടിനാൽ നീങ്ങിപ്പോണം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയാണ് ഈ സ്നാന ശുശ്രൂഷയിലൂടെ നാം ഒരു പബ്ലിക് ഡിക്ലറേഷൻ നടത്തിയത്. വായിച്ചേ 5:4.
ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു.
ആ പോയിന്റിൽ ശ്രദ്ധിച്ചോ, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം. ഏതൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണിത്. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോണം. എന്തോ മർത്യമായത്, മോർട്ടൽ. മോർട്ടൽ മർത്യമായത്, അതിനർത്ഥം സബ്ജക്റ്റഡ് ടു ഡെത്ത്, മരണമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ മരണമുള്ളതുണ്ടല്ലോ, അത് എന്ത് സംഭവിക്കണം? അത് ജീവനാൽ നീങ്ങിപ്പോകണം. പഴയ പ്രൊജക്ട്, പിശാചിന്റെ മരണത്തിന്റെ പ്രൊജക്ട് നമ്മുടെ ജീവിതത്തിലുള്ളത്, ദൈവം ക്രിസ്തയേശുവിൽ ചെയ്യുന്ന ജീവന്റെ പ്രൊജക്ടിനാൽ നീങ്ങിപ്പോണം. ഹല്ലേലൂയ. നന്നായിട്ട് ധ്യാനിച്ച ആ കാര്യം ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുക. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണ്. ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഇതാ പുതിയ വീട് കയറി കയറി വരിക. ഇതേപോലെ നമ്മുടെ മരണമുള്ള ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ അനുസരണത്തിലൂടെ, വചനത്തിന്റെ അനുസരണത്തിലൂടെ പൊളിച്ചു കളഞ്ഞിട്ട് ജീവനിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഇനി മരണത്തിൽ വളരുന്നവരായിട്ടല്ല, ജീവന് വളരുന്നവരായി നമ്മൾ തീരുകയാണ്. മരണം നമ്മൾ വളരുന്നതിനേക്കാൾ സ്പീഡിൽ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വളരട്ടെ. ജീവൻ നമ്മുടെ ജീവിതത്തിൽ വളരട്ടെ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതിന് എന്നാ വേണം? അതിന് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പേച്ചക്ക് കൊണ്ട് കാര്യം നടക്കില്ല. അത് മരണത്തിൽ വളരുന്നവനെ മെയിന്റനൻസിനെ പറ്റൂ. എന്നാൽ ജീവനിൽ വളരണമെങ്കിൽ പത്രോസ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? വമ്പൻ ചർച്ച് പൊട്ടി. യേശുവിന്റെ വമ്പൻ ചർച്ച് പൊട്ടി. കൊച്ചു ചർച്ചായി, 11 പേരുള്ള കൊച്ചു ചർച്ചായി, അല്ലെങ്കിൽ 12 പേരുള്ള കൊച്ചു ചർച്ചായി. ഉടനെ യേശു അവരോട് ചോദിച്ചു, നിങ്ങളും പോണെങ്കിൽ പോക്കോ. പത്രോസ് ഒരു കാര്യം പറഞ്ഞു, ഈ സാധനം നിന്റെ അടുക്കലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ എവിടെ പോകാന, പിന്നെ എവിടെ പോകാന. ഞങ്ങൾക്ക് ഒരു ഡിബേറ്റ് നടത്താനാണെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ കൂട്ടത്തിൽ പോയിരുന്നാൽ മതിയായിരുന്നു. ആ കൂട്ടത്തിലേ കൂട്ടത്തിൽ പോയി ഡിബേറ്റ് നടത്താം. പക്ഷെ ഞങ്ങൾക്ക് ഡിബേറ്റ് നടത്തലല്ല വിഷയം, ഞങ്ങൾക്ക് ജീവനിൽ വളരുന്ന ഞങ്ങൾക്ക് വിഷയം. നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കളേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ മക്കളേ ഉള്ളൂ, നിത്യജീവന്റെ മൊഴികൾ. അപ്പൊ ജീവൻ കിടന്നാൽ എങ്ങനെ വരിക? അത് പേച്ചക്കിലല്ല വരുന്നേ, അത് നിത്യജീവന്റെ മൊഴിയിലാണ് വരുന്നത്. നിത്യജീവന്റെ മൊഴിയിലൂടെയാണ് ആ ജീവൻ വരുന്നത്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലേ ഉള്ളൂ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടത് ദിർഹവും ദിനാറും യൂറോയും റുപ്പിയും അല്ല, മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടത് നിത്യജീവന്റെ മൊഴികളാണ്. നിത്യജീവന്റെ മൊഴികൾ. ഹല്ലേലൂയ. അത് നിന്റെ പക്കലേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നമ്മുടെ ഒരു കർത്താവ് തന്നൊരു പ്രോവർബ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് പ്ലേസ് ടു ലീവ് ഓൺ എർത്ത് ഈസ് നോട്ട് ദുബായ് ഓർ USA, ബട്ട് വേർ വൺ ഗെറ്റ് ദ ട്രൂ വേർഡ് ഓഫ് എറ്റേണൽ ലൈഫ്. അമേരിക്കയോ ദുബായോ ഒന്നുമല്ല ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലം. എവിടെയാണ് സത്യമായ ദൈവത്തിന്റെ നിത്യജീവന്റെ മൊഴി ഒരുവന് കിട്ടുന്നത്? അതാണ് ജീവിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം. കാരണം അതിലൂടെയാണ് നമുക്ക് ജീവൻ വരുന്നത്. ഇതാ കർത്താവ് പറഞ്ഞത്, എന്റെ വചനം അത് ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. നാം ജീവനിൽ വളരണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇത് എന്താണ് ഇവിടെ കാണിക്കുന്നത്? സ്നാനത്തിൽ നമ്മൾ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ആ ജീവനുള്ള പുതിയ വഴി, നമ്മുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി യേശു ക്രിസ്തു കാൽവരി മരിക്കുകയും തുടർന്ന് താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളുമാക്കി മാറ്റിയ ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ നാം എൻറോൾ ചെയ്തു എന്ന് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് ആ സ്നാനത്തിലൂടെ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി മൂന്ന് പാട്ടും സങ്കീർത്തനവും ആശീർവാദവും കഴിഞ്ഞ് പോകാനല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇതുവരെയും മരണത്തിന്റെ പുതുക്കത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതിനെന്തു വേണം? ഇതിനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞേ, നീ സ്നാനപ്പെടുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. കാരണം ഇതൊരു പ്രൊജക്റ്റാണ്, ഇതൊരു പ്രൊജക്റ്റാണ്. ജലത്തിലെ സ്നാനം ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തീരും, പക്ഷെ ജീവിതം മുഴുവൻ ഒരു സ്നാനമാണ്. എന്താണ് സ്നാനം എന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ ചിന്തയിൽ സാധാരണ കുളിയാണ് സ്നാനം. പച്ച മലയാളം ഭാഷയിൽ പറഞ്ഞാൽ സ്നാനം വെച്ച കുളിയായി. എന്നാൽ ദൈവവചനപ്രകാരം അതിന്റെ ആത്മീക അർത്ഥം എന്താന്ന് മനസ്സിലാക്കാം. നമ്മൾ വായിച്ച റോമലേഖനം ആറാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം നമുക്ക് കാണുവാൻ കഴിയും. സ്നാനം എന്ന് പറയുന്നത്, സ്നാനത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ മനസ്സ് മറ്റൊന്നിനോട് ചേരുകയാണ്, ചേരുകയാണ്. ഇവിടെ സ്നാനത്തിനെ കുറിച്ച് പറയുകയാണ്, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗത്തോട് ചേരുവാൻ സ്നാനം, നോ, അങ്ങനെയല്ല ബൈബിള് പറയുന്നത്. പകരം യേശുവിനോട് ചേരുവാനുള്ള സ്നാനം. വായിച്ച് അതിന്റെ ആറിന്റെ മൂന്ന്,
യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. അതിന്റെ അർത്ഥം സ്നാനത്തിന് എന്താ സംഭവിക്കുന്നത്? അതിന്റെ സ്പിരിച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ ചേരുകയാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ യേശുവിനോട് ചേർന്നതാണ്. അതിന്റെ സംഭവം നടന്നത് നമ്മുടെ മനസ്സിലാണ്, പക്ഷെ വെള്ളത്തിന് മുങ്ങുമ്പ് നമ്മൾ അതിന്റെ പബ്ലിക് ഡിക്ലറേഷൻ അറിയിക്കുകയാണ്. യേശുവിന്റെ മരണത്തോട് നാം ഇതാ ഏകീഭവിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശുവിന്റെ പുനരുദ്ധാനത്തോട് ഞാൻ ഏകീഭവിച്ചിരിക്കുന്നു. യേശുവിന്റെ മരണത്തിൽ യേശു ക്രിസ്തു സംഭവിച്ചത് പഴയ ശരീരത്തെയാണ് ക്രൂശിച്ചത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ രൂപാന്തരപ്പെട്ട ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ നാമം ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ പുതിയ ജീവിതത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മരിച്ചത് മനുഷ്യനിലാണെങ്കിൽ ആ ജലത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവപുത്രനിലാണ്, പുതിയ ജീവിതത്തിലേക്കാണ് മരിച്ചത്. അതായത് ആ വെള്ളത്തിലേക്ക് നമ്മുടെ അകത്ത് നടന്നതിന്റെ പബ്ലിക് ഡിക്ലറേഷൻ ആണ്. യേശു വിശ്വസിച്ചപ്പോഴും സംഭവിച്ചു. നമ്മൾ പാപികളാണ്, നമ്മൾ മരിക്കണം. ആ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായതോടുകൂടെ നമ്മുടെ മരണം അവിടെ ക്ലോസ് ആയി. അതിന്റെ ശിക്ഷ കർത്താവ് ഏറ്റു. എങ്കിലും ഈ ശരീരം പാപനിമിത്തം മരിക്കണമെന്ന് റോമയത്തിന്റെ പത്തിൽ പറയുന്നത്, ശരീരം പാപനിമിത്തം മരിക്കണം, എങ്കിലും ആത്മാവ് നീതിനിമിത്തം ജീവനുള്ളതാവും. തുടർന്ന് ആ മനുഷ്യരല്ല, തുടർന്ന് ദൈവപുത്രന്റെ ജീവനത്തിലേക്കാണ് ആ വെള്ളത്തിൽ നാം എഴുന്നേൽക്കുന്നത്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സ്നാനത്തിന് എന്താണ് സംഭവിക്കുന്നത്? യേശുവിനോട് ചേരുവാൻ സ്നാനം. അപ്പൊ സ്നാനപ്പെടുമ്പോൾ നാം ചേരുകയാണ്, ചേരുകയാണ്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ ആ സ്നാനവുമായിട്ട് ഇതിന് എന്താ ബന്ധം? ചേരുക. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ദാ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ ആ സ്നാനത്തിൽ ഇവിടെ സംഭവിക്കുന്ന ആ കാര്യം എന്ന് പറയുന്നത്, യേശു പറയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പൊ യേശു പറഞ്ഞപ്പോൾ യേശുവിൽ മാത്രം ഒതുങ്ങുന്നില്ല സ്നാനം, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ഈ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പൊ എന്തോ അതിനർത്ഥം സ്നാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കി? നാച്ചുറൽ അർത്ഥം എന്ന് പറഞ്ഞാൽ കുളി, പക്ഷെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ ചേരുക. അപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം യേശു കൽപ്പിച്ചത് പിതാവിനോട് ചേരുക, പുത്രനോട് ചേരുക, പരിശുദ്ധാത്മാവോട് ചേരുക. എന്നിട്ട് ഇവരെല്ലാം ശിഷ്യരാക്കി കൊള്ളുക. ശിഷ്യന്മാരാണ് ഫോളോവേഴ്സ്, അവർക്കാണ് ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ പറ്റും. പിതാവിനോട് ചേരണം, പുത്രനോട് ചേരണം, പരിശുദ്ധാത്മാവിനോട് ചേരണം. മറ്റൊരിതിൽ പറഞ്ഞാൽ ഫാദേഴ്സ് ബിസിനസ്, ആ പ്രൊജക്റ്റിനോട് നിങ്ങൾ ചേരണം. എങ്ങനെയാണത്? യേശുവിനോട് ചേർന്ന് നാം പുതിയ സൃഷ്ടിയിൽ അടിസ്ഥാനമിട്ട്, അതാ യേശു പറഞ്ഞത് അനുസരിച്ചാലാണ് യേശുവിനോട് ചേരാൻ പറ്റും. രണ്ട്, അനുദിനം പരിശുദ്ധാത്മാവിലൂടെ യേശു സംസാരിക്കുന്നത് നാം കേട്ടനുസരിച്ചാൽ നാം പരിശുദ്ധാത്മാവോട് ചേരും. അതുവഴി ദാ ക്രിസ്തുവിനെ കൂടുതലായി ക്രിസ്താന രൂപത്തിലേക്ക് കടന്നു വരികയും ക്രിസ്തുവിലൂടെ പിതാവിനോട് ചേരും. പിടുത്തം കിട്ടിയോ? മൂന്ന് ചേരലുകൾ ഇവിടെ സംഭവിക്കും. അതിലടിസ്ഥാനമിടുന്നത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവോട് നാം ചേരുകയാണ്. എപ്പോ? ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിൽ നാം വിശ്വസിച്ച് ക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നാം അടിസ്ഥാനമിടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ക്രിസ്തുവോട് ചേർന്നു. ഇനി അനുദിനെ ക്രിസ്തു എന്താ പറയണേ? വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ എന്താ പറയണേ? ക്രിസ്തു പ്രസംഗിക്കുന്നു, എന്നിട്ട് പറയാണ് ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് നാം കേട്ട നാം ആരോടാ ചേരുന്നേ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോട് ചേരുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോട് ചേർന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് ആരാ? ക്രിസ്തു സംസാരിച്ചു അല്ലെ? ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് എത്താം, എങ്ങോട്ടേക്ക് ചേരാം? പിതാവിങ്കലേക്ക് ചേരാം, പിതാവുമായി ഒന്നായി തീരാം. അങ്ങനെ ഈ പ്രൊജക്റ്റിൽ നാം ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ നാം പിതാവിനോട് ചേരുകയാണ്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ തന്നിലൂടെ ആരോട് ചേരാൻ പറ്റും? തന്നിലൂടെ പിതാവിനോട് ദൈവത്തോട് ചേരാൻ പറ്റും. വീണ്ടും വീണ്ടും കേക്ക്, ഇത്ര ആഴമേറിയ അത്ര മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ നമ്മൾ ഇതുവരെയും ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ പഠിച്ചപ്പോ നമ്മൾ അവസാനം എവിടെ ചേരണം? പിതാവിലേക്ക് ചേരണം. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ താൻ ആര് മുഖാന്തരം ഇവരെ ദൈവത്തോടടുപ്പിക്കുന്നേ? തന്റെ ആത്മാവിലൂടെ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ചിന്തകളോട് ചേർന്ന് ഇതാ നമ്മൾ ദൈവവുമായി ഒന്നായി മാറുന്നു. ക്രിസ്തു പിതാവിനോട് ചേരുന്നു, അതിനു വേണ്ടി ഇതാ പുത്രനോടും പരിശുദ്ധാത്മാവോടും ചേർന്നു. സ്നാനം എന്ന് പറയുന്നത് ചേരുന്ന ശുശ്രൂഷയാണ്. ഇതിൽ ആരംഭിക്കുന്നത് യേശുവോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ആത്മാവ് പറയും, ദൈവത്തിന് വചനം പറയുന്നു ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നാം പരിശുദ്ധാത്മാവോട് ചേരുന്നു. അത് ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ പിതാവിനോട് ചേർന്നു. ഇതാ കാലസമ്പൂർത്തിയിലെ വ്യവസ്ഥയിലേക്ക് നമ്മൾ ഒത്തി ഒന്നു ചേരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ. അതായത് നമ്മൾ ചേർന്നിരിക്കുകയാണ്. ഇവർ നമ്മിൽ ഒന്നായി അങ്ങനെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും ചേർന്ന് നമ്മൾ ഒന്നായി മാറുകയാണ്. ഇതാണ് ഫസ്റ്റ് ജോൺ 5:20 പറയുന്നത്. ദൈവപുത്രൻ വന്നു എന്ന് സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം ദൈവത്തിലാകുന്നു എങ്ങനെ? അവന്റെ പുത്രനായ ക്രിസ്തേശുവിലൂടെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ദൈവവുമായി ഒന്നായി മാറുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞതിന്റെ ആഴം ഇതാണ്, പിതാവിനോട് ചേരുവാൻ തക്ക വേണം. ഇതാ നീ പുത്രനോട് പരിശുദ്ധാത്മാവോട് ചേരുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇതാ ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളവർക്ക് നന്നായിട്ട് ചിന്തിച്ചൊരു വളരാൻ പറ്റും. ധൂർത്തപുത്രന്റെ കഥ എടുക്കുക. ധൂർത്തപുത്രന്റെ കഥയില് അവസാനം ധൂർത്തപുത്രൻ ആരോട് ചേർന്നു എന്ന് പറഞ്ഞേ? ഞാനിങ്ങനെ പല പറഞ്ഞുകൊണ്ടിരിക്കണോ ഇങ്ങനെ പറയുക, പലരും ചിന്തിക്കണം. ഇദ്ദേഹത്തിന് ഇതല്ലേ പണി, ഞങ്ങളുടെ പണി കേട്ടിരിക്കുക, ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടിരിക്കുക. ഒന്ന് നിങ്ങൾ പറഞ്ഞേ, ധൂർത്തപുത്രന്റെ ആ സംഭവത്തിൽ അവസാനം ധൂർത്തപുത്രൻ ആരോട് ചേർന്നു? അപ്പനോട് ചേർന്നു, പിതാവിനോട് ചേർന്നു, അല്ലേ? പക്ഷെ അതിനു മുമ്പ് ആ ധൂർത്തപുത്രൻ വേറെ രണ്ട് സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരുന്നു. എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ആ രണ്ട് സംഭവങ്ങളിൽ രക്ഷപ്പെടുവാൻ രണ്ട് പേരോട് ചേർന്നിട്ടാണ് ധൂർത്തപുത്രന് കഴിയുന്നത്. ഒന്ന്, ആ പിതാവ് പറഞ്ഞു തന്റെ വേലക്കാരോടും മൂത്ത മകനോടും പറഞ്ഞു, എന്റെ ഈ മകൻ പോരട്ടെ മരിച്ചവനായിരുന്നു. ഒന്ന്. മറ്റൊന്ന് പറയാണ്, അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. മരിച്ചവനായിരുന്നു, അവനിപ്പോ ജീവൻ കിട്ടി. നഷ്ടപ്പെട്ടു പോയവനെ ഇപ്പൊ കണ്ടും കിട്ടി. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തതിലാണ് പിതാവിന്റെ കൈ കിട്ടിയത്. ഇത് രണ്ടും നടക്കുമ്പോഴാണ് പിതാവിന്റെ കയ്യിലേക്ക് എത്തുന്നത്. മരിച്ചവനായവന് എങ്ങനെയാ ജീവൻ കിട്ടിയേ? നിങ്ങൾക്ക് പറയാമോ സഹോദരങ്ങളെ? ആരുടെ പ്രവൃത്തി മൂലമാ? യേശു എന്നാ പറഞ്ഞേ, ഞാൻ വന്നത് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനും. മരണത്തിന്റെ പരിഹാരം ജീവനാ. ജീവൻ, മരണത്തിന്റെ പരിഹാരം ജീവനാണ്. യേശു രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ് നമുക്ക് ജീവൻ കിട്ടിയത്. ഹല്ലേലൂയ. പക്ഷേ അപ്പോഴും നമ്മൾ എവിടെ തന്നെയാ? ലോകത്തിൽ തന്നെയാ. ജീവൻ കിട്ടി, എല്ലാവരും ബട്ട് സ്റ്റിൽ ലോസ്റ്റ്, വീണ്ടും നഷ്ടപ്പെട്ടവരായിട്ട് ഇരിക്കുക. പക്ഷേ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? യേശുവിനോട് ചേർന്നപ്പോൾ ജീവൻ കിട്ടി. ഈ കണ്ടെത്തുന്ന എപ്പോഴാ? ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എവിടുന്ന്? എങ്ങോട്ട്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, പന്നിക്കൂട്ടിൽ നിന്ന് സ്വദൈവരാജ്യത്തിലേക്ക്. സകല സത്യത്തിലും നിർത്തി ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ല, വഴി നടത്തും. നിങ്ങളെ മടക്കയാത്രയിൽ കൊണ്ടുവരും. ഇതാ കർത്താവ് പറഞ്ഞു, ഫോളോ മീ, ഞാൻ പോവുക. അത് ഞാൻ ആത്മാവിനെ അയക്കുന്നു. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് മറ്റൊരു കാര്യസ്ഥങ്ങൾ അടുക്കിലേക്ക് വരും, അവൻ ഇങ്ങനെ സകല സത്യത്തിലെ വഴി നടത്തും. അതിലൂടെ നാം പരിശുദ്ധാത്മാവോട് ചേരുന്നു, നഷ്ടപ്പെട്ട നമ്മളെ കണ്ടും കിട്ടുന്നു, അതോടുകൂടെ നാം പിതാവിനോട് ചേരുന്നു. പിടുത്തം കിട്ടിയോ? സ്നാനത്തിൽ ചേരപ്പെടുകയാ. പ്രിയ സഹോദരങ്ങളെ, ഇതാ സ്നാനം, യേശുക്രിസ്തുവിന്റെ കൽപ്പന. സ്നാനത്തിൽ യേശുക്രിസ്തുവിന്റെ മരണം, പുനരുദ്ധാനം, തുടർന്നുള്ള ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതിനോട് നാം ചേരുകയാണ്. തുടർന്ന് ഓരോ നിമിഷവും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. മരണം ഇതാ നമ്മളെ പിടിച്ച് കൊന്നുകൊണ്ടേയിരിക്കുമ്പോൾ, പിശാചിന്റെ പദ്ധതി നമ്മളെ കൊന്നുകൊണ്ടേയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ അകത്ത് ജീവനിൽ നിന്ന് ജീവനിലേക്ക്, ജീവനിൽ നിന്ന് ജീവനിലേക്ക്, തേജസ്സിലേക്ക്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നമ്മളെ സഹായിക്കും. ഒരു ഭവനം തകർന്നു പോകുന്നു, ദേവദാസം പറയുന്നു, സ്വർഗീയമായ ഭവനം ആ പാർപ്പിടം മീതെ ധരിക്കുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഈ ആഗ്രഹം നമുക്കുണ്ടോ? ഉണ്ടാകും, ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, മരണത്തിന്റെ പ്രൊജക്റ്റിലായിരിക്കും നിങ്ങൾക്ക് സൗജന്യമായ ഒരു ജീവന്റെ പ്രൊജക്റ്റ് സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് തന്നത്. ആ പ്രൊജക്റ്റ് തരുമ്പോ എനിക്കിനി മരിക്കണ്ട, എനിക്ക് നിത്യം ജീവിക്കണം. ഇതാ കർത്താവ് യേശു പറഞ്ഞേ, അവൾക്ക് മനസ്സിലായില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കാം, കാരണം അവന്റെ പുറത്തൊരു മരണത്തിന്റെ പ്രൊജക്ട് നടക്കുന്നുണ്ട്. ആ മരണത്തിന് അവനെ കൊല്ലാൻ പറ്റില്ല, കാരണം അവൻ ജീവന്റെ പ്രൊജക്റ്റിൽ ഓൾറെഡി എൻറോൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, മരണം നിന്നെ കീഴടക്കുന്നതിന് മുമ്പ് ദൈവം ക്രിസ്തയേശുവിലൂടെ വെച്ച ആ ദിവ്യമായ ആ ഓഫർ, സുവിശേഷം, അത് സ്വീകരിക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിലേക്ക് കടന്നു വരുവാൻ ദൈവം കർത്താവായ യേശുവിനെ കാൽവരി ക്രൂശിൽ തകർത്ത്, തന്റെ ഓമനപുത്രനെ കാൽവരി ക്രൂശിൽ തകർത്ത് എന്നെയും നിങ്ങളെയും ദൈവപുത്രന്മാരാക്കുവാൻ, നിത്യം ജീവിക്കുന്ന ദൈവപുത്രന്മാരാക്കുവാൻ ഒരുക്കിയ ആ പദ്ധതിക്ക് അവനവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതുവരെ യേശു രക്ഷകനായി സ്വീകരിക്കാത്ത വ്യക്തികൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാന പദ്ധതിയുടെ ഡിക്ലറേഷനായ സ്നാനത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഒരു തീരുമാനമെടുത്ത് ദൈവത്തിൽ ശരണപ്പെടുക. എന്നാൽ സ്നാനപ്പെട്ടു, പക്ഷെ ഞാനൊരു മക്തി ചേരുന്നത് പോലെ എല്ലാവരും സ്നാനപ്പെട്ടപ്പോ ഞാനും സ്നാനപ്പെട്ടു എന്ന ചിന്തയിലായിരിക്കുന്നവർ ഇന്ന് സത്യം നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങൾ സത്യത്തെയും മനസ്സിലാക്കി. പ്രിയ സഹോദരങ്ങളെ, സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രമാകും. ദൈവത്തിന്റെ വചനം പറയും, ഏൽപ്പിച്ചു കൊടുക്ക്, എനിക്കിനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ സ്നാനപ്പെട്ടത്. ജീവന്റെ പുതുക്കത്ത് യേശു മരിച്ചത് മറിയയുടെ ഉദരത്തിൽ നിന്ന് വന്ന ശരീരത്തിലാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റതാണ്, തേജസ്സുള്ള ശരീരത്തിലാണ്, ദൈവപുത്രന്റെ ശരീരത്തിലാണ്. ഹല്ലേലൂയ. ജീവന്റെ പുതുക്കം നടക്കുന്നത് ആ ആത്മതലത്തിലാണ്, മരണം നടക്കുന്നത് നമ്മുടെ പഴയ ശരീരത്തിലാണ്. ആ ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. മരണം നടക്കുന്ന ഈ ശരീരം അത് സമത്തേരി കൊണ്ടുപോകുമായിരിക്കാം, പക്ഷേ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതിനെ സമത്തേരി കൊണ്ടുപോകാൻ കഴിയില്ല. കണ്ണുകളെല്ലാം അടയട്ടെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. മരിച്ചു വീഴുന്നത് പുറമെയുള്ള ശരീരമാണ്, ആദത്തിലുള്ള ശരീരം. പക്ഷേ നിത്യം നിലനിൽക്കുന്നത് പുതിയ സൃഷ്ടിയിലെ ശരീരം. അവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്നാനപ്പെടുന്നതിന്റെ ഉദ്ദേശം ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. മതത്തിൽ ചേരുക എന്നുള്ള ആ സങ്കല്പമൊക്കെ വിട്ടിട്ട് ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ യേശുവോട് ചേരും. തുടർന്ന് എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു പറയുന്നതിനെ എന്നെ കേൾപ്പിക്കുന്ന, എന്നെ അനുദിനം വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവോട് ചേരും. അങ്ങനെ എനിക്ക് ജീവൻ ലഭിക്കുന്നു, എന്നെ കണ്ടെത്തുന്നു. ദൂർത്ത പുത്രനിൽ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴവൻ ജീവിക്കും. യേശുവോട് ചേർന്നപ്പോൾ ജീവൻ പ്രാപിച്ചെന്ന്, പരിശുദ്ധാത്മാവോട് ചേരുമ്പോൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാകുന്നു, അതുവഴി ഞാൻ പിതാവിനോട് ചേർന്നു. അങ്ങനെ യേശു മുഖാന്തരം ഞാൻ ദൈവത്തോട് ചേരുന്നു. ഇതാണ് എന്റെ ജീവിതത്തിൽ എന്റെ പിതാവ് വച്ചിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് എനിക്കിപ്പോൾ അപ്പാങ് മനസ്സിലാക്കി തന്നതിനായി നന്ദി. ഇനിയും മനസ്സിലാക്കി തരേണ്ടി. ഓരോ വ്യക്തികളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാണ്. സ്നാനം മതപരമായ ഒരു ചടങ്ങ് മാത്രമായി ഇതുവരെ ഒതുങ്ങിയെങ്കിൽ, പ്രിയ കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ നിന്റെ പിതാവ് തന്ന ഏറ്റവും വലിയ സമ്മാനത്തിന്റെ, മരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ജീവനിലേക്ക് വരുവാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ആ പ്രൊജക്ടിന്റെ ഒരു പബ്ലിക് ഡിക്ലറേഷൻ ആണ്, സെലിബ്രേഷൻ ആണ് സ്നാനം. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഓഫ് അവർ ഇന്റേണൽ എക്സ്പീരിയൻസ്. എന്റെ പിതാവേ, എന്നെ സമർപ്പിക്കുന്നു. ഇതുവരെ ഇതൊരു ചടങ്ങായിട്ട് ഞാൻ കണ്ടോളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു, ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ അങ്ങനെക്ക് ഒരുക്കിയ അവസരമാണ്. എന്നെ അതിനായി ഏൽപ്പിക്കും. പലതിലും എനിക്ക് അറിവില്ല. അറിയാത്ത മേഖലകൾ എന്റെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരില്ലല്ലോ. എന്നാൽ അങ്ങ് പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇന്ന് അങ്ങ് എന്നെ അറിയിച്ച സത്യത്തിനായി നന്ദി. ഇത് പൂർണമായി എന്നെ അറിയിക്കാൻ, ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ എന്നെ ഏൽപ്പിക്കും. സ്നാനപ്പെടാത്ത വ്യക്തികളുണ്ടെങ്കിൽ സ്നാനപ്പെടുവാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്താട്ടെ. സ്നാനപ്പെട്ട വ്യക്തികൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാത്തവരുണ്ടെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തീരുമാനമെടുത്താട്ടെ. ഈ ശ്വാസം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വഴികളിൽ നടപ്പാൻ, പുത്രനോട് ചേർന്ന്, പരിശുദ്ധാത്മാവോട് ചേർന്ന്, പിതാവിനോട് ചേരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വകീയ പിതാവേ, അങ്ങ് തന്ന ശ്രേഷ്ഠമായ വചനത്തിനായി നന്ദിയോടെ സ്തുതി. അങ്ങയോട് ചേരുവാൻ പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുവോട് ചേർന്ന്, പരിശുദ്ധാത്മാവോട് ചേർന്ന് ജീവൻ പ്രാപിച്ച് കണ്ടെത്തി ആ ഭവനത്തിൽ ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി ചേരുവാൻ അങ്ങ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നതിനായി നന്ദി. അങ്ങത് ഞങ്ങളെ അറിയിച്ചല്ലോ, പഴയതിനെ പൊളിച്ചു കളഞ്ഞ് പുതിയതിനെ പണിയും ഞങ്ങളുടെ പദ്ധതിക്കായി നന്ദി. ഇനി മരണത്തിന്റെ പുതുക്കത്തിലല്ല, ഇനി മരണത്തിന്റെ കീഴിലല്ല, ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തുതി. ഇതങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങളുടെ കരങ്ങളിൽ, ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ളവരെ, ഇനി ഈ ശബ്ദ കാഴ്ച പരിധിയിലേക്ക് കടന്നു വരുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. എല്ലാവരും മതത്തിലേക്ക്, സംഘടനയിലേക്കുമല്ല, ക്രിസ്തുവിലൂടെ പിതാവേ അങ്ങിലേക്ക് ആദായപ്പെടുവാൻ ദയൽപ്പിക്കുക. നാളെ സ്നാനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി തങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥി. മറ്റാരെങ്കിലും അവരോടുകൂടി സ്നാനപ്പെടുവാൻ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ അവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥി. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾ ക്രിസ്തുവിൽ അങ്ങയുടെ പുതിയ പദ്ധതിയിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, ആ പദ്ധതിയിൽ അങ്ങനെ അലിഞ്ഞു ചേരുവാൻ ഞങ്ങളെ സഹായിക്കും. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ പേരിലും മഞ്ഞും മഴയുമായി രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. അതവർക്ക് നിത്യ സമാധാനമായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിച്ചു. കേട്ട വചനം നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. ഒരല്പം ആഴമുള്ളതാണ്. സ്നാനത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളൊക്കെ ഉള്ള ഈ ക്രിസ്തീയ സമൂഹത്തിൽ ഇതാ ഇത് നിങ്ങൾക്ക് വ്യത്യസ്ത ഒരു അഭിപ്രായമായിട്ട് തോന്നും. പക്ഷേ ഇത് ആത്മാവിൽ നിന്ന് ലഭിച്ചതാകിയ ഇതിൽ ജീവനുണ്ട്. ഇത് ഏറ്റെടുത്ത് ജീവിച്ചാൽ അവനവന് നല്ലത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.